2021 May 4 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വിവാദവേളയിൽ സി പി ശ്രീഹർഷൻ എഴുതുന്നു. ഈ തിരഞ്ഞെടുപ്പ് പറഞ്ഞതാണ് രാഷ്ട്രീയം. എന്തുകൊണ്ടു തോറ്റു? ഒരു താത്വിക വിശകലനത്തിലേക്ക് രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും ഉടൻ കടക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അവർ താത്വികമായി വിശകലനം നടത്തി അവരുടേതല്ലാത്ത കാരണങ്ങളാൽ തോൽവി പിണഞ്ഞുവെന്ന് വിലയിരുത്തുന്നതോടെ പ്രശ്നം അവസാനിക്കും. വീണ്ടും നിയമസഭ പുലരും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. ഉമ്മൻചാണ്ടി നോക്കുകുത്തിയായി അവിടെയിരിക്കും. കാലവർഷം വരും, പ്രളയമുണ്ടാകും, പിണറായി വിജയൻ ഭരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF സമ്പൂർണ്ണ പരാജയം നുണയാൻ പോവുകയാണെന്ന് തിരിച്ചറിയാതിരുന്നവർ ഈ മൂന്നുപേരും മാത്രമായിരുന്നു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും. വേണമെങ്കിൽ KC വേണുഗോപാലിനെ കൂടി കൂട്ടത്തിൽ ചേർക്കാം. 2020 ഡിസംബറിലാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. ആ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ മുന്നണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മതി. ഗ്രാമ, ബ്ലോക്ക്, നഗരസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലും വ്യക്തമായ ആധിപത്യം ഇടതുമുന്നണിക്കായിരുന്നു. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് പ്രാദേശിക വികാരം അളക്കുന്ന ഒന്നാണെന്ന് സമാധാനിക്കാനായിരുന്നു സംസ്ഥാന കോൺഗ്രസിലെ നേതാക്കൾക്ക് താൽപര്യം. കാവിലെ പാട്ടുത്സവത്തിന് കാണാമെന്ന മട്ട്, പാട്ടുത്സവം വരുമ്പോൾ എന്താകും സ്ഥിതിയെന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് അന്നേ പിണറായി വിജയൻ ഊറുചിരിച്ചിരുന്നു. ഈ മൂന്ന് നേതാക്കളും വിചാരിച്ചിരിക്കുന്നത് വിജയം താനേ വന്നുകൊള്ളുമെന്നാണ്. ഒരു വർഷം മുൻപ് CPM നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സംഘടനാ പ്രവർത്തനം ആരംഭിച്ചതാണ്. അന്ന് ഞാൻ ഈ നേതാക്കളോട് പറഞ്ഞതാണ്, നമ്മൾ താഴെ തട്ടിലേക്ക് ഇറങ്ങണം, പണിയെടുക്കണമെന്ന്. മുകൾത്തട്ടിലിരുന്ന് വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചതുകൊണ്ടായില്ല. സംസ്ഥാന കോൺഗ്രസിലെ മുൻനിരയിലുള്ള നേതാവ് ഈ ലേഖകനോട് പറഞ്ഞു, എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിക്കരുത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റുകളും കൈവന്നപ്പോൾ അടുത്ത കേരള ഭരണം കൈവെള്ളയിലായി എന്ന് ചിന്തിച്ചുപോയതാണ് കോൺഗ്രസിന്റെ ദുരന്തത്തിന് കാരണം. തിരിച്ചുവരാൻ കഠിനാധ്വാനം വേണ്ടിവരും. ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ പരമ്പരാഗത ശൈലി അതിന് തീർത്തും അപര്യാപ്തം. ഒരു നേതൃമാറ്റ ശൈലീമാറ്റ ശസ്ത്രക്രിയ മാത്രമാണ് പോം വഴി. ഇല്ലെങ്കിൽ വൈകാതെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരാം. ഇവിടെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ ബോധം പ്രതിഫലിപ്പിക്കുന്നത് തന്നെയായിരുന്നു. തോൽക്കേണ്ടവരെ തോൽപ്പിക്കാനും ജയിക്കേണ്ടവരെ ജയിപ്പിക്കാനും കേരളീയ സമൂഹത്തിന് കൃത്യമായി അറിയാമെന്ന് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. ചില കാലങ്ങളിൽ അവർ അലസരാകാറുണ്ട്. ഇത് പക്ഷേ അലസരായിരിക്കേണ്ട കാലമല്ലെന്ന ബോധ്യത്താൽ ഉയർന്ന് ചിന്തിച്ചിട്ടുണ്ട് ജനം. BJPയെ വീണ്ടും 2016 മുൻപുള്ള BJPയാക്കാൻ അവർ ശ്രമിച്ചത് തന്നെ ഉദാഹരണം. പാലായിൽ ജോസ് കെ മാണിയുടെ തോൽവി അനിവാര്യമാണെന്ന് ജനം ചിന്തിച്ചു. അവിടെ മാണി സി കാപ്പൻ വിജയിക്കണമെന്ന് പാലായിലെ ജനത ചിന്തിച്ചുവെങ്കിൽ അത് സ്വാഭാവികമാണ്. 2006 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ ഫലം വരുമ്പോൾ ചിലരുടെയെങ്കിലും ഓർമ്മകളിലെത്തിയേക്കാം. ഐസ്ക്രീം പാർലർ കേസ് കത്തിക്കാളിയ കാലത്ത് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിപദമൊഴിയാൻ നിർബന്ധിതനായി. ആ തിരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി തോൽപ്പിക്കപ്പെട്ടു. അതോടൊപ്പം കേരളീയ രാഷ്ട്രീയത്തിലെ നെടുന്തൂണുകളായി നിന്ന ചിലർക്കും കാലിടറിയിട്ടുണ്ട്. MV രാഘവനും KR ഗൌരിയമ്മയും R ബാലകൃഷ്ണപിള്ളയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചതുപോലും ഈ തിരഞ്ഞെടുപ്പിനു ശേഷമായിരുന്നു. BJPയുടെ പതനം. ഉത്തരേന്ത്യൻ മോഡൽ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് BJP ഇനി എന്ന് മനസ്സിലാക്കും. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മറ്റും ഊതിപ്പെരുപ്പിക്കപ്പെട്ട പ്രതിച്ഛായയിൽ അഭിരമിച്ചു പോയവരുണ്ട്. ഇനി അഭിരമിക്കാത്തവരെ അതിലേക്കെത്തിക്കാൻ നിഷ്കളങ്കഭാവത്തോടെ ഇടപെടുന്നവരുമുണ്ട് സമീപകാലത്തായി കേരളത്തിൽ. പ്രത്യക്ഷത്തിൽ ഞങ്ങൾ നിഷ്പക്ഷരും നിഷ്കളങ്കരുമാണെന്ന ധ്വനിയോടെ ഇടപെട്ടാവും സംസാരിച്ചു തുടങ്ങുക. എന്തിനാണ് BJPയുടെ കേന്ദ്ര സർക്കാരിനെ വെറുതെ കുറ്റം പറയുന്നത് എന്ന നിഷ്കളങ്ക ചോദ്യത്തിലൂടെ വലിയ ചോദ്യങ്ങളിലേക്കാവും അവർ കടക്കുക. ഒരു ഘട്ടത്തിൽ കേരളം അതിൽ വീണുപോയിട്ടുണ്ട്. അപ്പോഴും കേരളം പൂർണ്ണമായി വീഴ്ചയിൽ നിന്ന് കരകയറിയോ എന്ന് പറയാറായിട്ടില്ല. എങ്കിലും ചില മാറ്റങ്ങൾ കാണുന്നുവെന്ന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 2016 പ്രകടിപ്പിച്ച ആലസ്യം വിട്ടൊഴിഞ്ഞ് ഉയർന്നു ചിന്തിച്ചതിന്റെ പ്രതിഫലനമാണ് നേമത്തെ BJPയുടെ തോൽവിയും വോട്ടിംഗ് ശതമാനത്തിലുള്ള പിറകോട്ടു പോക്കുമെന്ന് വിശ്വസിക്കാൻ ഈ ലേഖകൻ താൽപര്യപ്പെടുന്നു. ഒരുപക്ഷേ തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ അവസാന അധികാരത്തിലോ മറ്റോ ആയിരുന്നെങ്കിൽ ബിജെപി ഇതിലും ദയനീയ പതനത്തിലേക്ക് എത്തിപ്പെട്ടേനെ. ബംഗാളിൽ അവസാനഘട്ട പോളിംഗുകൾ നടന്നത് ഏപ്രിൽ അവസാന വാരത്തിലായതുകൊണ്ടുകൂടിയാകാം തൃണമൂൽ കോൺഗ്രസ് ഗംഭീര വിജയത്തിലേക്ക് എത്തിയത്. കേരളത്തിൽ ഇപ്പോൾ 2016 നേടിയ 15% നിന്ന് 11.35% അവരുടെ വോട്ടിംഗ് ശതമാനം താഴ്ന്നിട്ടുണ്ട്. നിയമത്തിനപ്പുറം ഒന്നോ രണ്ടോ സീറ്റുകളെങ്കിലും നേടുമെന്ന പ്രതീക്ഷകളെ തള്ളിത്തകർത്താണ് നിയമത്തുൾപ്പെടെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നത്. കഴിഞ്ഞ തവണ 8 രണ്ടാമതെത്തിയ സ്ഥാനത്ത് ഇത്തവണ അതിലൊന്നു കൂട്ടി 9 രണ്ടാമതെത്താനായി എന്നത് മാത്രമാണ് ആശ്വാസം. രണ്ടാം മോദി സർക്കാരിന്റെ പല നടപടികൾക്കെതിരെയും ജനവികാരം ശക്തമായിരുന്നു. പെട്രോളിയം, പാചകവാതക വിലവർദ്ധനയൊക്കെ സാധാരണക്കാരിൽ വലിയ അമർഷമുണ്ടാക്കിയതാണ്. പൌരത്വ ഭേദഗതി നിയമം സൃഷ്ടിച്ച ആശങ്കകൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിലും വലിയ ആശങ്കകളാണ് ഉയർത്തിവിട്ടത്. ഡൽഹിയിൽ തുടർന്നുവരുന്ന കർഷക സമരത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക സമീപനം മാത്രം നോക്കിയാൽ മതി എത്ര ജനാധിപത്യ വിരുദ്ധമാണ് ആ കാഴ്ച. തീവ്രവർഗീയ നിലപാടുകൾ ഉയർത്തിയും ഇസ്ലാമോഫോബിയ വളർത്തിയും മറ്റും ഉത്തരേന്ത്യയിലും കർണാടകയിലുമൊക്കെ പയറ്റുന്ന രാഷ്ട്രീയവുമായി എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? കേരളത്തിൽ അതൊട്ടും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് തിരുവനന്തപുരത്ത് പ്രചാരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചതുപോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം തുറന്നുകാട്ടുന്നതായിരുന്നു. അമിത്ഷാ വന്ന് പുകമറ സൃഷ്ടിക്കുന്ന പരാമർശങ്ങൾ നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് ചുട്ട മറുപടി നൽകി. സ്വർണക്കടത്തിന്റെ പേരിൽ കേസന്വേഷണത്തിനെത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടേത് രാഷ്ട്രീയ ഗൂഢനീക്കങ്ങളാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ബോധ്യം അവരിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് ബിജെപിയുടെ തന്നെ രാജ്യത്തെ നീക്കങ്ങൾ മനസ്സിലാക്കുന്ന ജനങ്ങളുടെ ചിന്താശേഷിയും വഴിയൊരുക്കി. അതുകൊണ്ടാണ് കേരളം ഇക്കുറി ബിജെപി രാഷ്ട്രീയത്തോട് അത്രമേൽ പ്രതിപത്തി കാണിക്കാതിരുന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്തും കുത്തക പ്രീണന നയമാണ് മോദിയുടേതെന്ന് തിരിച്ചറിയുന്ന സമൂഹമുള്ളതുകൊണ്ടാണ്. തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നിരുന്നെങ്കിൽ ബിജെപിക്ക് ഇതിലും ദയനീയ പതനമുണ്ടായേനെ എന്ന് തോന്നിപ്പോകുന്നത്. ഇനി കേരളത്തിലെ അവരുടെ സംഘടനാ ദൌർബല്യങ്ങളിലേക്ക് നോക്കിയാലോ? നേതൃതല വടംവലി അങ്ങേയറ്റം രൂക്ഷമാണ് കേരള ബിജെപിയിൽ. വരുംകാലങ്ങളിൽ അത് മൂർച്ഛിക്കുകയേയുള്ളൂ. പിണറായിയുടെ നേട്ടങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞതയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചത്. ഫലത്തിൽ അതൊരു പിണറായി മാജിക്കായി. സിപിഎം സംഘടനയെ 1.5 ചലിപ്പിച്ച പിണറായിയുടെ നേതൃശേഷിയുടെ വിളംബരം തിരഞ്ഞെടുപ്പിൽ ദൃശ്യമായിട്ടുണ്ട്. മഹാപ്രളയകാലത്തും കോവിഡ് കാലത്തും അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ നായകസ്ഥാനത്ത് കേരളത്തിന് പിണറായി വിജയനുണ്ടെന്ന തോന്നലുണർത്താനാണ് സഹായിച്ചത്. പ്രതിപക്ഷത്ത് പോരായ്മകളേറെയായിരുന്നു. ഒന്നാമത്, പ്രചരണവേളയിൽ ഒരിക്കലും നായകസ്ഥാനത്ത് ഒരാളെ പ്രതിഷ്ഠിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരിക്കുമോ അതോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരിക്കുമോ? ഇനി രണ്ടുപേരും തമ്മിൽ തർക്കിച്ച് ഒരു രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ സംജാതമാകുമോ എന്നീ ശങ്കകൾ ജനങ്ങളെ അലട്ടിയിരുന്നു. ദുരന്തകാലത്ത് അത്തരം ശങ്കകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ കൊണ്ടുവന്നത് സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ മാത്രമാണോ എന്ന തോന്നലാണ് കോൺഗ്രസ് അണികളിൽ പോലും ഉയർന്നത് എന്നതാണ് എടുത്തുപറയേണ്ട കാര്യം. കാരണം താഴെത്തട്ടിൽ അത് പാർട്ടി തന്നെ പലപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും പലപ്പോഴും സർക്കാരിന് നിലപാട് തിരുത്തേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം ക്രിയാത്മക നിലപാടുകൾ തുടരുന്നതിന് പകരം നിത്യേന എന്നോണം വാർത്താസമ്മേളനങ്ങൾ നടത്തി ആളുകളെ വെറുപ്പിച്ചുവെന്നും അതേസമയം മുഖ്യമന്ത്രി കരുതൽ സന്ദേശങ്ങളിലൂടെ പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്തുവെന്നുമുള്ള വിശ്വാസം കേരളീയ സമൂഹത്തിനിടയിൽ രൂഢമൂലമായിട്ടുണ്ട്. ബിജെപിയുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനോടുമുണ്ടായി അത്തരമൊരു അന്യഥാബോധം. വരട്ടെ വി ഡി സതീശനെ പോലുള്ളവർ. കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെക്കുറിച്ച് ആദ്യം പരാമർശിച്ചു. അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം പാടെ ചോർത്തുന്നതായി എന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് നേതൃത്വം ഉയർന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 70s 80s ഒരു പരിധിവരെ 90s പയറ്റിയ രാഷ്ട്രീയത്തിന് ഇനി കേരളത്തിൽ പ്രസക്തിയില്ല. പുതിയ തലമുറയെ അഡ്രസ് ചെയ്യാനാവണം. അതിന് പറ്റിയ ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതൃനിര അപ്പാടെ മാറട്ടെ, KPCC നേതൃത്വം ഉടച്ചുവാർക്കട്ടെ. കാരണം കോൺഗ്രസ് ഇന്നാട്ടിൽ അസ്തമിച്ചുകൂടാ. അതിന്റെ നിലനിൽപ്പ് അനിവാര്യമാണ്. കേരളത്തിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ച് ഉയർത്തെഴുന്നേറ്റു വരാനാകണം. അതിന് ഭാവനാസമ്പന്നമായ നേതൃനിര ഉണ്ടാവണം. ചലനാത്മകവും ക്രിയാത്മകവുമായി പ്രവർത്തിക്കുന്ന, ഗൃഹപാഠം ചെയ്ത് കാര്യങ്ങളെ സമീപിക്കുന്ന, അധ്വാനിക്കുന്ന രണ്ടാം തലമുറ നേതൃത്വം സംസ്ഥാന കോൺഗ്രസിലുണ്ടെന്നത് ആശാവഹമാണ്. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ വരട്ടെ. കോൺഗ്രസ് അത്തരമൊരു കടുത്ത തീരുമാനത്തിന് തയ്യാറായേ മതിയാവൂ.